2025 ഒക്ടോബർ 10 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. പൊതുവിദ്യാഭ്യാസത്തിലെ പിരിവുകാലം. ശ്രീഹരി രാമകൃഷ്ണൻ എഴുതുന്നു, ലഹരി മരുന്നുകളിൽ അഭിരമിക്കുകയും ഗാഡ്ജറ്റുകളിൽ മുഖം പൊഴുത്തുകയും ചെയ്യുന്ന ഇളം തലമുറയെ മോചിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ. പക്ഷേ ഇത്തരം പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക പിന്തുണ പ്രതിവർഷം കുറഞ്ഞു വരികയാണെന്നതാണ് യാഥാർത്ഥ്യം. സർക്കാർ സ്കൂളുകളടക്കമുള്ള നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കഴിഞ്ഞ അധ്യയന വർഷം 32,000 വിദ്യാർത്ഥികൾ ചേക്കേറിയെന്ന അഭിമാനകരമായ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠന ചെലവ് നാമമാത്രമാണെന്നതും പഠന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാണെന്നതുമാണ് പ്രധാനം. പഠനഭാരം കുറവാണെന്നതും പ്രവേശന പരീക്ഷകളിൽ മുൻതൂക്കം ലഭിക്കുമെന്നതും കേന്ദ്ര സിലബസിൽ നിന്ന് കുട്ടികളെ സംസ്ഥാന സിലബസിലേക്ക് മാറാൻ കാരണമാക്കിയിട്ടുണ്ട്. സർക്കാരിന് ഇതെല്ലാം വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടമായി അവതരിപ്പിക്കാമെന്നതിൽ തർക്കമില്ല. എന്നാൽ വിദ്യാഭ്യാസത്തിൽ പഠനം മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. കുട്ടികൾ പഠിച്ചും കളിച്ചും വളരണമെന്നതാണ് തത്വം. കലാകായിക പ്രവർത്തനങ്ങൾ ഭാവിയിൽ പലരുടെയും ജീവിത മുന്നേറ്റത്തിൻ്റെ തന്നെ നിദാനമായതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. പാഠ്യേതര പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടത് ജെൻസി കാലഘട്ടത്തിലെ അനിവാര്യത കൂടിയാണ്. ലഹരി മരുന്നുകളിൽ അഭിരമിക്കുകയും ഗാഡ്ജറ്റുകളിൽ മുഖം പൊഴുത്തുകയും ചെയ്യുന്ന ഇളം തലമുറയെ മോചിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ. പക്ഷേ ഇത്തരം പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക പിന്തുണ പ്രതിവർഷം കുറഞ്ഞു വരികയാണെന്നതാണ് യാഥാർത്ഥ്യം. കലാകായിക മേളകൾ സംഘടിപ്പിക്കാൻ അധ്യാപകരും കുട്ടികളും പിരിവെടുക്കേണ്ട അവസ്ഥ. സ്കൂൾ ഉപജില്ലാ തലങ്ങളിൽ മേളകൾ ആരംഭിച്ചതോടെ ഈ ദുർഗതിയാണ് കേരളത്തിലുടനീളം കാണുന്നത്. പലയിടത്തും വീടുകൾ കയറി ഇറങ്ങിയുള്ള പണം പിരിക്കൽ പോലും വേണ്ടിവരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ ഒരു വഴിപാട് പോലെ മാത്രമേ ആവുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയാണ് തുടരുന്നത്. കായികമേളകൾക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ. കുട്ടികളിൽ സഹജീവി സ്നേഹവും ആരോഗ്യവും വളർത്താനുള്ള ഏറ്റവും യുക്തമായ സ്ഥലമാണ് കളിക്കളം. കേരളത്തിലെ ഒളിമ്പ്യന്മാർ ഉയർന്നു വന്നത് സ്കൂൾ കായികമേളകളിൽ നിന്നാണ്. അത്ലറ്റിക് ലോക മെഡലുകൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഒളിമ്പിയ പോലുള്ള പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി വരുന്നുമുണ്ട്. എന്നാൽ ഇത്തവണ മിക്ക ജില്ലകളിലും ഉപജില്ലാ കായികമേളകൾ തുടങ്ങുന്നത് താളപ്പിഴയോടെയാണ്. കായികാധ്യാപകരുടെ നിസ്സഹകരണ സമരമാണ് ഒരു പ്രശ്നമെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും പ്രധാന ഘടകമാണ്. ടീം ഇനത്തിൽ മത്സരിക്കുന്നവരോട് 500 രൂപയും വ്യക്തിഗത ഇനത്തിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികളോട് 30 രൂപയും പിരിവെടുത്താണ് എറണാകുളത്ത് ഉപജില്ലാ കായികമേളകൾ നടക്കുന്നത്. കൂടാതെ കായികാധ്യാപകരും കായിക സംഘടനകൾക്കും അപ്രഖ്യാപിത ടാർഗറ്റുകളുമുണ്ട്. ജനപ്രതിനിധികൾ കൂടി ആഞ്ഞ് പരിശ്രമിച്ചാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് 10 കോടിയായിരുന്നു ബഡ്ജറ്റ്. എന്നാൽ സർക്കാരിൻ്റെ നീക്കിയിരിപ്പ് കേവലം 2 കോടിയായിരുന്നു. ബാക്കി സംഭാവനകളാണ്. ഇത്തവണയും പിരിവ് പാളിയാൽ മേള പാളുമെന്നതാണ് സ്ഥിതി. കടം പറഞ്ഞ കലോത്സവങ്ങൾ. കലോത്സവങ്ങളുടെ മുൻകാല കുടിശ്ശിക കിടക്കുകയാണ്. അതിനിടയിൽ വീണ്ടും പിരിവ് തുടങ്ങിയിരിക്കുകയാണ് അധ്യാപകർ. കലോത്സവം നടത്താൻ ജില്ലകൾക്ക് ഏകദേശം 10 ലക്ഷം രൂപ വീതമാണ് സർക്കാർ അനുവദിക്കുന്നത്. ഇത് ഒന്നിനും തികയുന്നില്ല. ഓരോ പ്രദേശത്തും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളിൽ നിന്ന് 50-100 രൂപയാണ് പിരിക്കുന്നത്. അധ്യാപകർക്ക് 500 മുതൽ 1500 രൂപ വരെ ടാർഗറ്റുണ്ട്. കലോത്സവം കൊഴിപ്പിക്കണമെങ്കിൽ നാട്ടുകാരിൽ നിന്നുള്ള സംഭാവന ഇല്ലാതെ പറ്റില്ല. ഇടത് സർക്കാരിനോട് കൂറുള്ള പ്രഥമ അധ്യാപകർ സഹപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഇതിനോടകം തന്നെ തെരുവിലിറങ്ങിയിട്ടുണ്ട്. കൂപ്പൺ, പേരന്റ് ഡൊണേഷൻ തുടങ്ങിയ പേരിലും പണപ്പിരിവുണ്ട്. ശാസ്ത്രമേളയിൽ കടുംപെട്ട്. സ്വപ്നം കാണണമെന്നാണ് മുൻ രാഷ്ട്രപതിയും ലോകോത്തര ശാസ്ത്രജ്ഞനുമായ APJ അബ്ദുൽ കലാം ഇളം തലമുറയോട് ആഹ്വാനം ചെയ്തത്. ഈ വാക്കുകൾക്ക് പല മാനങ്ങളുണ്ട്. പഠന ഗവേഷണ കൗതുകങ്ങളിലൂടെ കുട്ടികൾ വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കണമെന്നതാണ് അർത്ഥമാക്കിയത്. ബാല്യത്തിൽ ഇതിനുള്ള വേദി ഒരുക്കുന്നതാണ് ശാസ്ത്രമേളകൾ. ഇത് വെറും കുട്ടികളെയോ കെട്ടുകാഴ്ചയല്ല. കുട്ടികളുടെ ആശയങ്ങൾ സമൂഹത്തിന് ഏറെ പ്രയോജനകരമായ കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതം, പ്രവൃത്തി പരിചയം, IT എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. എന്നാൽ ഇതിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന പ്രവണതയാണ് സർക്കാരിനുള്ളത്. ഒരു ജില്ലയ്ക്ക് 50,000 രൂപയും സബ് ജില്ലയ്ക്ക് 5,000 രൂപയും കിട്ടിയാലായി. ശാസ്ത്ര അധ്യാപകർ മുൻകൈയെടുത്തുള്ള പണപ്പിരിവ് തന്നെയാണ് ഇവിടെയും ശരണം. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ബിരിയാണി അടങ്ങുന്ന പുതിയ മെനു ഉറപ്പാക്കൽ, അറ്റകുറ്റപ്പണികൾ, പരിസര ശുചീകരണം തുടങ്ങി അധ്യാപകരുടെ പോക്കറ്റ് ചോർത്തുന്ന കാര്യങ്ങൾ വേറെയുമുണ്ട്. ഹെഡ്മാസ്റ്റർ ജോലി ഫയന്ന് 600 അധ്യാപകർ സ്ഥാനക്കയറ്റം വേണമെന്ന് വെച്ച വിവരവും ഇതിനോട് ചേർത്ത് വായിക്കണം. ഏത് സാഹചര്യത്തിലും വിദ്യാർത്ഥികളിൽ നിന്നുള്ള പണപ്പിരിവ് നിയമപരമല്ല. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പൊതുവിദ്യാഭ്യാസ സൗജന്യമാണ്. 9, 10, 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ നൽകേണ്ട 7 രൂപയോ മറ്റോ സ്പെഷ്യൽ ഫീസ് മാത്രമാണ് ഇത്തരം മേളകൾക്കുള്ള നിയമപരമായ വിഹിതം. ആഗോള സംഗമങ്ങൾക്കും നിക്ഷേപ മാമാങ്കങ്ങൾക്കും പൊതുഖജനാവിലെ കോടികൾ നിമിഷനേരം കൊണ്ട് അനുവദിക്കുന്ന കേരളത്തിലാണ് വിദ്യാർത്ഥി മേളകൾക്കായി പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുന്നതെന്ന് ഓർമ്മിക്കണം.